Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പക്ഷെ അറിവുണ്ടെങ്കിലും ഭ്രമിച്ചു. സന്യാസം എന്ന് പറയുന്നത് രാഗമുക്തി എന്ന് ധരിക്കത്തില്ല. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ സ്വയം പറയാൻ കഴിയും ഞാനൊരു സ്വാമിയാണ്? അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ ആർക്കാ കഴിയും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയും? രാഗമുക്തനാണെന്ന് ആർക്ക് പറയാൻ കഴിയും? മനസ്സിൽ നിന്ന് രാഗം നഷ്ടപ്പെട്ടവനാണെന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സന്യാസമെന്ന് സ്വാമിയാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെന്താ അർത്ഥമുള്ളത്? എഴുതി വയ്ക്കാൻ കൊള്ളാം, പ്രിന്റ് ചെയ്യാൻ കൊള്ളാം, അല്ലാതെ വരെ വിശേഷിച്ച് അർത്ഥമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സന്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള സന്യാസത്തിന് വേണ്ടി കർമ്മത്തെ ഉപേക്ഷിച്ച് കാവ്യ കൊടുക്കാനല്ല ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ പറയുന്ന ആ സന്യാസത്തിന് രാഗമുക്തി എന്നുള്ള അർത്ഥമേയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമൊന്നുമില്ല. അതിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. വിരക്തസ്യ നിഷ്കാമസ്യ. അതിലെന്തെങ്കിലും സംശയം നമുക്കുണ്ടെങ്കിൽ അത് നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ബാഹ്യാത് അനിത്യാത് സാധ്യസാധന സംബന്ധ. ബാഹ്യമായിരിക്കുന്ന അനിത്യമായിരിക്കുന്ന സാധ്യസാധന സംബന്ധം. ആ സാധ്യസാധന സംബന്ധം ഇവിടെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്ന ആ കർമ്മങ്ങൾ, ഇതെല്ലാം ബാഹ്യമാണ്. ബാഹ്യം എന്ന് പറഞ്ഞാൽ ആത്മബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പുറമേ അനുഷ്ഠിക്കുന്നതാണ്, ഓരോ സങ്കല്പങ്ങളും ചെയ്യുന്നതാണ്. അത് അതിൽ നിന്നും വിരക്തനായിരിക്കണം. അത് പറയാം, ഞാൻ വിരക്തനാണ്. എന്തുകൊണ്ട്? ഞാൻ ശ്രൗതമോ സ്മാർത്ഥമോ ആയ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിരക്തനാകാൻ പറ്റുമോ? ഇല്ല. പറയുന്നു, ഇഹകൃതാത് പൂർവകൃതാത്വാ. ഇപ്പൊ ചെയ്യുന്നത്, ഇവിടെ ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ ജന്മത്തിൽ ചെയ്തത്, അതിൽ നിന്ന് നീ വിരക്തനാകണം. അതിൽ നിന്ന് മാത്രമല്ല, പൂർവകൃതാ മുമ്പ് ചെയ്തതിൽ നിന്നും വിരക്തനാകണം എന്നാണ്. ശരി, ഇന്ന് ചെയ്യുന്നതിൽ നിന്നും വിരക്തനാകുന്ന കാര്യം എളുപ്പമാണ്, അതെനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ വേദം പഠിക്കുന്നില്ല, ശ്രുതികളൊന്നും പഠിക്കുന്നില്ല, അവിടുത്തെ കർമ്മത്തെക്കുറിച്ച് എനിക്കറിയുന്നില്ല, ഫലത്തെക്കുറിച്ച് അറിയുന്നില്ല, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ അതിൽ നിന്നെല്ലാം വിരക്തനാണ്. അറിയാതെ, അതിൽ രാഗമുണ്ടാകാതെ അനുഷ്ഠിക്കാതിരുന്നാൽ പിന്നെ വിരക്തനാണല്ലോ. രാഗമില്ല, വിരക്തനെന്ന് വെച്ചാൽ രാഗമില്ലെന്നേ ഉള്ളൂ അർത്ഥം. അത് എളുപ്പമാണ് ഇന്നത്തെ ചുറ്റുപാടുകൾ. പക്ഷേ പൂർവകൃത അതിൽ നിന്നുകൂടി ഇവിടെ ആവശ്യപ്പെടുകയാണ്. അതിൽ നിന്നും വിരക്തി ഉണ്ടാകും. പൂർവകൃതമായതിൽ നിന്നുള്ള വിരക്തി എങ്ങനെ ഉണ്ടാകും? അത് ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം. ഉള്ളിൽ രാഗം കാമം അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർവകൃതമായതിന്റെ ഫലമാണ്. അതില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതെന്തായാലും അവിടെ ഉണ്ട്, രാഗമുള്ളിലുണ്ട്, പൂർവകൃതമായ കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ട്. അത് കാലദേശങ്ങൾ മാറിയതുകൊണ്ട് കാലദേശങ്ങൾക്കനുസരിച്ച് നമ്മെ പ്രാപിക്കുന്ന ആ വിഷയങ്ങളിലാകുന്നേ ഉള്ളൂ. അത് സ്വർഗത്തിനോ ഒന്നും പോകുന്നില്ല, പിതൃലോകത്തിലോ ദേവലോകത്തിലോ ഒന്നും ഇപ്പൊ കാമനയില്ല. പക്ഷെ ആ കാമന എന്ന് പറയുന്ന സാധനം അവിടെയുണ്ട്, അത് പോകുന്ന ഇവിടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ പൂർവകൃതമായ ആ രാഗമുള്ളിലുണ്ട്, അതിൽ നിന്നും വിരക്തനാകണം എന്നാണ്. അത് കർമ്മം ചെയ്യാതിരുന്നാൽ പറ്റും? സന്യാസം കൊണ്ടത് സാധിക്കുമോ? കൂടത്തേ ഉള്ളൂ, അത് സാധിക്കത്തില്ല. പൂർവകൃതാത്വാ സംസ്കാര വിശേഷ ഉദ്ഭവ എന്നുകൂടി വിശദീകരിക്കുന്നു. ആ കാമം സംസ്കാര വിശേഷത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വേണമെങ്കിൽ പറയാം അത് പുണ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്, പൂർവത്തിൽ ചെയ്ത പുണ്യത്തിൽ നിന്ന്. അതിൽ നിന്നുണ്ടാകുന്ന ആ കാമനകളിൽ നിന്ന് വിരക്തനാകുന്നു. അവനോടാണ് ഇവിടെ പറയുന്നത് സന്യാസം എന്ന് പറയുന്നത്. അവനാണ് പ്രത്യേകാത്മ വിഷയ ജിജ്ഞാസ പ്രവർത്തത. അവനാണ് തന്നെക്കുറിച്ച് അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടാകും. അവന് മറ്റൊന്നിനെ കുറിച്ചും അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നേട്ടമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് അവന് പ്രത്യേകാത്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നു. തദ്ദേശം വസ്തു പ്രശ്ന പ്രതിഭജന ലക്ഷണയാശ്രിത്യ പ്രദർശിത കേനേഷതം ഇത്യാദി തദ്ദേശം വസ്തു. അപ്പോൾ അങ്ങനെ വിരക്തനായിരിക്കുന്നവന് അവനീ തത്വ ജിജ്ഞാസ ഉണ്ടാകുന്നതിന് ഹേതുവായിരിക്കുന്ന ആ വസ്തു, അതിന് നിമിത്തമായിരിക്കുന്ന വസ്തു എന്താണ്? താൻ തന്നെ, തന്റെ സ്വരൂപം തന്നെ, തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തു തന്നെ. അതിൽ ജിജ്ഞാസ ഉണ്ടാകും. അത് എങ്ങനെ? ഇവിടെ ശ്രുതി കാണിക്കുന്ന ചോദ്യോത്തര രീതിയിൽ പ്രശ്ന പ്രതിവചന ലക്ഷണയാ ശ്രുതി, ആ രൂപത്തിലുള്ള ശ്രുതി പ്രദർശിതയ ആ വസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്, ആത്മവസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അതാണ് കേനേഷിതം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ എന്ന് ആമുഖമായി പറയുകയാണ്. ഇതുവരെ പറഞ്ഞു വന്നത് ഒരുവൻ എങ്ങനെ ജിജ്ഞാസ ഉണ്ടാകുന്നു, എന്ത് വിഷയത്തിലാണ് ജിജ്ഞാസ ഉണ്ടാവേണ്ടത്, ആ ജിജ്ഞാസ ഉണ്ടാകുന്നതിനുള്ള ഹേതുക്കൾ എന്തൊക്കെയാണ്, ആ ജിജ്ഞാസുവിന്റെ യോഗ്യത എന്തൊക്കെയാണ്, ആ ജിജ്ഞാസയ്ക്ക് അവന്റെ പൂർവ്വമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ശ്രുതിയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തു. ശ്രുതിയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഉപനിഷത്തും അതിന് മുമ്പിൽ വന്ന കർമ്മ ഉപാസനാ കാണ്ഡങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തു. ഇത് രണ്ടും ആവശ്യമാണെന്നുള്ള നിലയ്ക്കാണ് ചർച്ച ചെയ്തത്. കർമ്മ ഉപാസനകളുടെ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നവന് ആത്മജിജ്ഞാസ ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. അതിന് വീണ്ടും പ്രമാണങ്ങൾ പറയുന്നു. കാഠകേച ഉക്തം, നമ്മളത് ചർച്ച ചെയ്തതാണ്. പരാഞ്ചി ഖാനി വ്യതനത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത ചക്ഷു അമൃതത്വം ഇച്ഛൻ ഇത്യാദി. അങ്ങനെ നിരവധി ശ്രുതികളുണ്ട്. സ്വയംഭൂ ഈ സൃഷ്ടികർത്താവ്, ഖാനി പരാഞ്ചി വ്യതനത്, ഈ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബാഹ്യമായി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിൽ അനുഭവയോഗ്യമായ വിഷയങ്ങളെയും ശബ്ദസ്പർശ രൂപരസ ബന്ധത്തിലുള്ള വിഷയങ്ങളെയും ആ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് ഉള്ള ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെയും അതിന്റെ ഭോക്താവായിരിക്കുന്ന ജീവനെയും എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിയുടെ വിശേഷത അനുസരിച്ച് തന്നെ ആ ജീവൻ ബഹിർമുഖനായിരിക്കുന്നു, വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തസ്മാ പരാങ് പശ്യരി, ഇക്കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായും ആ സൃഷ്ടിയുടെ വൈചിത്രം എന്ന് പറയാം, സൃഷ്ടി അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് പ്രത്യേക ആത്മാവിനെ കാണുന്നില്ല, പരാം ബാഹ്യമായി അവൻ കാണുന്നു, അന്തരാത്മൻ അന്തരാത്മാവിനെ കാണുന്നില്ല. അനാദികാലമായി ഈ ജീവൻ ഒരു ഭോക്താവായി ഇതിനെല്ലാം അനുഭവിക്കുന്നവനായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒഴുക്കിൽ കശ്ചിത് ധീര, ഏതോ ഒരു ഏതോ ഒരു വിവേകശാലി ബുദ്ധിക്ക് ബലമുള്ളവനെന്നും പറയാം. അവൻ പ്രത്യേകാത്മാനം ഐക്ഷത്, അവൻ സ്വസ്വരൂപത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു. ബാഹ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മതി, ഇനി തന്നെ അറിയാം എന്നവൻ ആഗ്രഹിച്ചു. അവനെങ്ങനെയുള്ളവൻ? ആവൃത്ത ചക്ഷുഹു, അവൻ അവന്റെ കണ്ണുകളെയെല്ലാം ഉള്ളടക്കിയവൻ. അമൃതത്വം ഇച്ഛൻ, അവൻ അമൃതത്വത്തെ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ. ഇവിടെയും രണ്ടു കാര്യങ്ങളും പറയുന്നു. ഒന്ന്, ആ ജീവന്റെ അധോഗതി, ബഹിർമുഖമായ ഗതി, സ്വാഭാവികമായ ഗതി. മറ്റൊന്ന്, ജീവന്റെ ഊർധ്വഗതി, അവൻ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഇത്യാദി. വീണ്ടും പറയുന്നുണ്ട് ബൃഹദാരണ്യത്തിൽ, പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദം ആയ നാസ്തി ആകൃത കൃതേന. വേറെയും പറയുന്നുണ്ട് ബ്രാഹ്മണ, പറഞ്ഞല്ലോ മുമ്പ് ഞാൻ പറഞ്ഞു ബ്രാഹ്മണൻ തന്നെ വൈദികമായ ധർമ്മനിഷ്ഠനായി ജീവിക്കുന്നവൻ, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ, ധർമ്മബോധത്തോടുകൂടി അനുഷ്ഠിക്കുന്നവൻ. അവനെന്ത് ചെയ്തു? പരീക്ഷ ലോകാൻ കർമ്മചിത, അവൻ ഈ കർമ്മം കൊണ്ട് നേടാവുന്ന ലോകങ്ങളെ, കർമ്മഫലങ്ങളെ എല്ലാം പരീക്ഷ മനനം ചെയ്ത് അവൻ വിവേചിച്ചറിഞ്ഞു. കാരണം അവൻ വേദം അധ്യയനം ചെയ്തു, കർമ്മങ്ങളെല്ലാം വിധിവത് അനുഷ്ഠിച്ചു, കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. അപ്പം വിവേകം കൊണ്ട് അവന് ബോധ്യപ്പെട്ടു, ജന്മാന്തരങ്ങളുണ്ട്. നിർവേദം ആയാൽ അവൻ വിരക്തനായി മുമ്പ് പറഞ്ഞു. ഈ കർമാനുഷ്ഠാനവും അതിന്റെ ഫലാനുഭവവും കൊണ്ട് അവൻ മതിയായി. അതാണ് നിർവേദത്തെ അവൻ പ്രാപിച്ചു. എന്നിട്ട് അവൻ തീരുമാനിച്ചു, എന്താണ്? നാസ്തി അകൃത കൃത്യ, അകൃതമായിരിക്കുന്ന സ്വസ്വരൂപം, ഒരു കർമ്മത്തിന്റെയും ഫലമായിരിക്കുന്ന, അകൃതം എന്ന് വെച്ചാൽ ഫലം, ഒരു കർമ്മത്തിന്റെയും ഫലം ആയിരിക്കാത്ത സ്വസ്വരൂപം കൃത്യേന, ഈ കർമ്മം കൊണ്ട് നേടാൻ സാധ്യമല്ല, ഈ ഉപാസനകൾ കൊണ്ട് നേടാൻ സാധ്യമല്ല എന്ന് നിശ്ചയിച്ചു എന്നാണ്. എന്ന് നിശ്ചയിച്ചുകൊണ്ടവൻ ഈ കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിച്ചു. കർമ്മഫലത്തിന് വേണ്ടിയല്ല, ചിത്തശുദ്ധി പ്രാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവ അഭിഗച്ഛേ സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അവനെന്ത് ചെയ്തു? അന്നത്തെ ആ ശ്രുതി നിർദ്ദേശ രീതി പറയുകയാണ്, ശ്രോതമായ വ്യവസ്ഥ അനുസരിച്ച് പറയുകയാണ്. തദ്വിജ്ഞാനാർത്ഥം, അകൃതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ കർമ്മത്തിലൂടെ നേടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, വിരക്തനായപ്പോൾ അവന് ജിജ്ഞാസയുണ്ടായി. സ്വസ്വരൂപത്തിന്റെ വിജ്ഞാനത്തിന് വേണ്ടി, അതിന്റെ അപരോക്ഷമായ അനുഭവത്തിന് വേണ്ടി അവൻ സമിത്പാണിയായി. സമിത്പാണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവന സന്നദ്ധനായി, ശ്രോത്രിയനായിരിക്കുന്ന, വേദം അധ്യയനം ചെയ്തവനായ. അതുകൂടി മനസ്സിലാക്കുന്ന ഒരാൾ വേദം അധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ശ്രോത്രിയനാകത്തില്ല. കാരണം ഇതേ ഋഷി തന്നെയാണ് പറഞ്ഞത്, വേദം അധ്യയനം ചെയ്തവൻ മരക്കഴുതയാണ്. വേദ അധ്യയനം ചെയ്യുന്നതുകൊണ്ട് കഴുതിയാണ്. അപ്പൊ എന്താണ് ശ്രോത്രിയൻ? ശ്രുതി, അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചവൻ. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് എന്താണ്? ബ്രഹ്മനിഷ്ഠൻ, ആത്മനിഷ്ഠനായിരിക്കുന്നു, ആത്മബോധത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നവനായ ആ ഗുരുവിനെ തദ്വിജ്ഞാനാർത്ഥം സ്വസ്വരൂപത്തിന്റെ അതിനുവേണ്ടി ഗുരുമേവ അഭിഗച്ച്, അവനെന്ത് ചെയ്യുന്നു? ആ ഗുരുവിനെ ഗുരു അഭിഗച്ച് ഏവ, ഗുരുവിനെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. അവന് പിന്നെ മറ്റൊന്നുമില്ല, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നവൻ പരീക്ഷിക്കുന്നു. മറ്റൊന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നില്ല. അവൻ സമിത്പാണിയായി. സമിത് എന്ന് പറയുന്നത് യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിറകാണ്. ഗുരുവിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ അതുകൊണ്ട് ചെല്ലുന്ന എന്തിനാണ്? അവന്റെ സേവന സന്നിഗ്ധതയെ സൂചിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവൻ ചെല്ലുന്നു. ചിലർക്ക് സംശയം വരും, അവൻ കർമ്മം ചെയ്തു ചിത്തശുദ്ധി നേടി അവന് ജിജ്ഞാസയുണ്ടായി ജ്ഞാനത്തിന് വേണ്ടി ഗുരുവിന്റെ അടുത്ത് പോകുന്നു, പിന്നെ എന്താ സേവനം? ആശ്രമത്തിൽ വന്നതിന് ശേഷവും വീണ്ടും സേവനം. പലരും പറയും അതിനാണെങ്കിൽ പുറത്തു കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. ആത്മവിദ്യയെ ആഗ്രഹിക്കുന്നതിനുള്ള അനേക കടമ്പകൾ കടക്കുന്ന ഉള്ള സേവനങ്ങൾ വീണ്ടും ആവശ്യമാണ്. ചിത്തശുദ്ധി, ചിത്ത ഏകാഗ്രത, ചിത്തപ്രസാദം, ഇതെല്ലാം സമ്പാദിക്കുന്നു. അവന് ഗുരുവിന്റെ സമീപത്തിൽ നിന്ന് നേടേണ്ടത് പലതുമുണ്ട്. വീണ്ടും അവൻ സേവന സന്നദ്ധനാകേണ്ടതുണ്ട്. സംസ്കാരശേഷമാകാതെ അവനിൽ നിന്ന് കാമനകൾ ഒഴിയണം. എന്നുവെച്ചാൽ സംസ്കാരം അവശേഷിക്കാതെ ഗുരുസന്നിധിയിൽ അവൻ അനുഷ്ഠിക്കേണ്ടതായി പലതുമുണ്ട്. അതുകൊണ്ട് വീണ്ടും അവൻ സമിത്പാണിയായി. അല്ല, ജ്ഞാനിയായെങ്കിൽ പിന്നെ ഗുരുവിന്റെ സമീപത്ത് ചെല്ലണ്ടല്ലോ. എല്ലാം തികഞ്ഞവനാണെങ്കിൽ പിന്നെ എന്തിന് ഗുരുവിനെ സമീപിക്കണം? എല്ലാം തികയാത്തുകൊണ്ടാണോ ഗുരുവിനെ സമീപിക്കുന്നത്? അപ്പൊ എല്ലാം തികയാത്തവനാണെന്നുള്ള ബോധത്തോടുകൂടി വിനയാന്വിതനായി അവൻ ഗുരുവിനെ സമീപിക്കുന്നു. അവന്റെ ആ യോഗ്യതയുടെ പൂർത്തീകരണത്തിനായി, അവന്റെ അറിവിന്റെ സാക്ഷാത്കാരത്തിനായി പിന്നെന്തെല്ലാം അനുഷ്ഠിക്കണമോ അവിടെയും പറയുന്നുണ്ടല്ലോ. ശ്രവണം, മനനം, നിധിധ്യാസനം, അതിനും വരാം വിഘ്നങ്ങൾ. ആ വിഘ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വീണ്ടും അവന് യത്നം ആവശ്യമാണ്. ആ യത്നത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമിത്പാണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ താൻ യോഗ്യനാണെന്ന് സ്വയം തീരുമാനിക്കുന്നുണ്ടായി. അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിഘ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ആ വിഘ്നങ്ങളെ എങ്ങനെ നിവാരണം ചെയ്യണമെന്ന് അറിയാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. സാധാരണ പറയും എന്താണ്? കർമ്മം ചെയ്യുന്നു, ചിത്തശുദ്ധി വരുന്നു, ജ്ഞാനം പ്രകാശിക്കുന്നു. അങ്ങനെ ജ്ഞാനം സ്വയംഭൂതമാകത്തൊന്നുമില്ല ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ. കാരണം എന്തുകൊണ്ട്? വീണ്ടും അതിന് വിഘ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ശ്രവണ മനനങ്ങൾ ഗുരുവിനെ സമീപിച്ച് ശ്രവണ മനനങ്ങൾ അനുഷ്ഠിച്ചാലും അവന്റെ ഉള്ളിലൊരു വെളിച്ചം അനുഭവപ്പെടാത്ത, ഉള്ളിൽ വീണ്ടും ഇരുട്ട് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് സമിത്പാണിയായി പോകണം. ഗുരുവിന്റെ പ്രാധാന്യത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകും. മറ്റേത് തത്വങ്ങളെ വർണ്ണിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനതിന് ഊന്നിപ്പറയുന്നത്. അതിന് താഴെയുള്ള ബാക്കിയുള്ള എല്ലാ തത്വചിന്തയും എല്ലാ അഭ്യാസങ്ങളും എല്ലാ സാധനങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതിന് താഴെയുള്ള. ഗുരു ചെയ്യേണ്ടത് ഈശ്വരന് പോലും ചെയ്യാൻ സാധ്യമല്ല. അത് ഗുരു തന്നെ ചെയ്യണം, മറ്റൊരാൾക്കും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്? വീണ്ടും അവൻ വിരക്തനായി യോഗ്യനായിട്ട് കൂടി വീണ്ടും അവൻ സമിത്പാണിയായി വീണ്ടും തനിക്ക് പലതും അനുഷ്ഠിക്കാൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി അവൻ ഗുരുവിനെ സമീപിക്കുന്നു. ഇത് അഥർവണേച്ച, ഇക്കാര്യം അഥർവണത്തിൽ പറയുന്നുണ്ട്. പിന്നെന്താ അവൻ ചെയ്യുന്നത്? അടുത്തത് പറയുന്നു, ഏവം ഹി വിരക്തസ്യ പ്രത്യേകാത്മവിഷയം വിജ്ഞാനം ശ്രോതും മന്ദം വിജ്ഞാതം ച സാമർഥ്യം ഉപപദ്യതേ നാന്യഥ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ യമം ഹി വിരക്തസ്, അങ്ങനെ വിരക്തനായിരിക്കുന്നവൻ, അവൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, അവന് മനഃശുദ്ധി വന്നു, സമിത്പാണിയായ ഗുരുവിനെ സമീപിച്ചു. ഇത്രയുമായി കഴിഞ്ഞാൽ പ്രത്യേകാത്മവിഷയം വിജ്ഞാനം, ഈ പ്രത്യേകാത്മാവിനെ സംബന്ധിക്കുന്ന ഈ വിജ്ഞാനത്തെ വീണ്ടും അവശേഷിക്കുന്നു. ഇന്നും അവന് കർത്തവ്യം വിശേഷിക്കുന്നുണ്ട്. ഈ വിജ്ഞാനത്തെ അവൻ ശ്രവിക്കണം, തത്വത്തെ ശ്രവിക്കണം, മനനം ചെയ്യണം, സാക്ഷാത്കരിക്കണം വിജ്ഞാനം. ഇത് പറയുമ്പോഴാണ് ചിലർ പലർക്കും ഇഷ്ടപ്പെടാത്തത്. പലരും പറയുന്നത് എന്താണ്, ഗുരുവിന്റെ സമീപത്ത് കിടന്ന് ഉറങ്ങിയാൽ മതി, റോക്കറ്റ് പൊങ്ങി വരുന്ന പോലെ വിജ്ഞാനം പൊങ്ങി വരും എന്നാണ് ഒരു സുപ്രഭാതത്തിൽ. അത് പ്രതീക്ഷിച്ച് ഉറങ്ങുന്ന ഒത്തിരി പേര് എനിക്ക് നേരിട്ടറിയാം. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇവിടെ അതല്ല പറയുന്നത്, ആചാര്യസ്വാമികൾ പറയുന്ന അതല്ല, ശ്രുതി പറയുന്ന അതല്ല, നീ പ്രവർത്തിക്കണമെന്നാണ്. ആ ഗുരുവിന്റെ സമീപത്ത് കിടന്ന് ഉറങ്ങുന്നത് പുണ്യം തന്നെയാണ്, അത് ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഫലത്തിന് അതുമാത്രം പോരാ, അത് മാത്രമല്ല അതിലൊരു തമാശയുള്ളത്, ദൈവൻ തീരുമാനിക്കുന്നതാണ്. എന്തോന്ന് ഗുരുവിന്റെ സമീപത്ത് കിടന്ന് ഉറങ്ങിയാൽ മോക്ഷം കിട്ടുമെന്ന് ഗുരു നിർദ്ദേശിച്ചിട്ടില്ല ഒരിടത്തും, എന്നാലും താൻ തന്നെ തീരുമാനിച്ചങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്കിനി മറ്റൊന്നും വേണ്ട, ഗുരുവിന്റെ സമീപത്ത് കിടന്നാൽ മതി, ഗുരുവിനെ ചുറ്റിപ്പറ്റി നിന്നാൽ മതി, ബാക്കിയെല്ലാം സംഭവിച്ചോളൂ. ഗുരു അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഗുരു ഉറങ്ങാനല്ല, ഉണർന്നിരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഉണർന്ന് പ്രവർത്തിക്കാനാണ് ഗുരു ആവശ്യപ്പെടുന്നത്. അതാണ് പറയുന്നത് ഏവം ഹി വിരക്തസ്യ, അങ്ങനെ ഗുരുവിനെ പ്രാപിച്ചവൻ വിരക്തന്, അവന് പിന്നെയുണ്ട് ജോലി, വിജ്ഞാതം. ഈ വിജ്ഞാനത്തെക്കുറിച്ച് അതും പറഞ്ഞു, വിജ്ഞാനത്തെ എന്ത് ശ്രവിക്കാൻ, വിജ്ഞാനത്തെ എന്ത് മനനം ചെയ്യാൻ, വിജ്ഞാനത്തെ എന്ത് സാക്ഷാത്കരിക്കാൻ, അത് പ്രത്യക്ഷപ്പെടുന്നതല്ലേ. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്, ആ വിജ്ഞാനത്തെ ശ്രവിക്കണം, ശ്രവിച്ചാലേ അത് പ്രത്യക്ഷപ്പെടും. അത് വാസ്തവമാണ്, അത് പ്രത്യക്ഷപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് അത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഉറങ്ങിയാൽ പറ്റത്തില്ല, ശ്രവിച്ചാലേ പറ്റും. മന്ദം അത് മനനം ചെയ്യണം, അത് തന്നെ വിചാരിക്കണം, അതിനെ സാക്ഷാത്കരിക്കണം, അതിനെ ധ്യാനിക്കണം, സാക്ഷാത്കരിക്കണം. ഉറങ്ങിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന് സമാധാനമുണ്ട്. അവൻ ഉറങ്ങുന്നവൻ എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കും. ശരി, അതിനോട് യോജിക്കാം. ഗുരു പറയുകയാണ്, നീ ഉറങ്ങിക്കോ, ഞാൻ അനുഗ്രഹിച്ചോളാം എന്ന് പറയണമെങ്കിൽ ശരി, സംഭവിക്കും. നിന്റെ ജോലി ഉറങ്ങുക, എന്റെ ജോലി അനുഗ്രഹിക്കുക. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഗുരുവുമായിട്ട് എത്തിച്ചേരാമെങ്കിൽ ശരി, ഉറങ്ങുക, ഗുരു അനുഗ്രഹിക്കുക. അല്ലാത്ത പക്ഷം ഗുരു ഇതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എന്താണ്? ഗുരു പ്രവർത്തിക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇത് അനുഷ്ഠിച്ചേ പറ്റൂ. ഗുരുവിന്റെ സമീപത്ത് പോയി ഗുരുവിന്റെ വാക്കുകൾ ശ്രവിച്ച് അതിനെ മനനം ചെയ്ത് അതിനെ ധ്യാനിച്ച് ആ തത്വത്തെ അനുഭവപ്പെടുത്തണം. അതാണ് ഇവിടെ ആചാര്യസ്വാമികൾ ആവശ്യപ്പെടുന്നത്, എല്ലാ ഗുരുക്കന്മാരും ഇത് തന്നെ ആവശ്യപ്പെടുന്നു. ഇതൊരു ശിഷ്യന്മാർ ചെയ്യുന്ന ദുർവ്യാഖ്യാനങ്ങളാണ്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഗുരുവിന്റെ അനുഗ്രഹം മാത്രം മതി, ഗുരുവിന്റെ അനുസരണം എനിക്ക് ആവശ്യമില്ല. ഗുരുവിന്റെ അനുസരണം കൂടാതെയുള്ള അനുഗ്രഹം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അബദ്ധമാണ്, മൂർഖത കൊണ്ട് പറയുന്നു, ശുദ്ധ വിവരക്കേടാണ്. ഇനി ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ ഞാൻ ഡിക്ഷണറി നോക്കിയിട്ട് നാളെ പറയാം. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സ്രോതും മന്ദം വിജ്ഞാതം സാമർഥ്യം പറയുന്നു. ഉപപദ്യതെ നാന്യഥ, മറ്റൊരു വഴിയില്ലായിരുന്നു. ഭാഷകാരൻ തീർത്ത് പറയുകയാണ്, നാന്യഥ മറ്റേതെങ്കിലും ഒരു ഉപായം, അവനവന്റെ പ്രവൃത്തി തന്നെയാണ് മുഖ്യമായ ഉപായം. അതിന് ഈശ്വരന്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം വേണം. അത് ശരിയാണ്, അതിനാണ് അനുഗ്രഹം വേണ്ടത്. അതല്ലാതെ നാന്യഥ മറ്റൊരു വഴിയുമില്ല എന്ന് തീർത്ത് പറയുന്നു. അതിന്റെ ആമുഖമായ ഭാഷയുടെ തുറന്നിട്ടില്ല, അത് തുടർന്ന് ചർച്ച ചെയ്യും. Thank you.